ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் ஷைவம் டாட் ஆர்க், நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
பத்தாவது தொடர்ந்து நஜிகேத மூணு ராத்திரி யமசகலத்தில் கழிவு அது பிராய்ச்சித்தமாக என்னுடைய மூணு வரங்கள் சீகரிக்கணும் ஆசைப்பட்டு அதில் ஆத்தியத்தை வரமான ஆசைப்படுறான். சாந்த சங்கல்ப சுமனா யதா ஸ்யாத் வீதமன்யு கௌதமோ மாபி மிருத்யு த்வத்ப்ரஸஷ்டம் மாபிவதி ப்ரதீத. ஏதத்ரயாணாம் பிரதமம் வரம் பிரணே. சாந்த சங்கல்ப சுமனா யதா ஸ்யாத் வீதமன்யு கௌதம மா அபி மிருத்யோ தத் பிரசிஷ்டம் மா அபிவதேத் பிரதீத ஏதத் த்ரயாணாம் பிரதமம் வரம் வரணே. சாந்த சங்கல்ப சுமனா யதா ஸ்யாத் வீத மன்னர் கௌதமோ மாபி மிருத்யோ தத் பிரசிஷ்டம் மாபி வதேத் பிரதீத ஏதத் த்ரயாணாம் பிரதமம் வரம் வரணே. நதிகேதாஹ து ஆஹ. நதிகேத சுட பறைய நதிகேசனோட மூணு வரம் சீகரிக்கான் பறஞ்சு அவன் மறுபடியும் நஜிகேசு பறையதான் பத்தாமத்த மந்திரம். எதி திக்ஷு வரால், எதி திக்ஷு நல்கால் இஷ்டப்படுந்தவன் எதி ஆனங்கள் என்று வரால் தரங்களை திக்ஷு தானம் செய்ய தாற்பயமுள்ளவன் ஆகிரகிக்கிறவன் திக்ஷு வரங்களை நல்கான் அங்கு ஆகிரகிக்கிறவன் ஆனங்கள் என்றான். ஆத்தியத்தை வரம் வேண்டது சாந்த சங்கல்ப உபசாந்த சங்கல்போ ஏசிய மாம் பிரதி என்னும் பிராப்பிய கிண்ண கரிஷதி மம புத்திரா புத்திர இரி சாந்த சங்கல்ப. என்ற பிதாவு சாந்த சங்கல்பனாகணும் என்னான். சாந்த சங்கல்பன் வாங்கானோ உபசாந்த சங்கல்போ ஏசியாத சங்கல்பமானோ உபசமிச்சது. ஆரை குறிச்சுள்ள சங்கல்பங்கள் மாம் பிரதி என்னை குறிச்சு புத்திரனை குறிச்சுள்ள பிதாவிந்த சங்கல்பம் உத்கண்டம் அதான் இவ்வளவு உத்தேசிக்கணும். யமம் பிராப்பிய பின்னு கரிஷி யமனை சமீபிச்சு கழிஞ்சால் அவன் எந்த சம்பவிக்கும், அவன் எந்த செய்யும், மம புத்திர என்ன புத்திரன் என்றால் செய்யணும், யமனை பிராபிக்கான்னு வச்சா மரணம் சம்பவிக்கான, அவன் மரணமாயிருக்க சம்பவிக்கணும். புத்திரன் மரணத்தை குறித்து ஆசங்கப்படும் ஆ பிதாவிட மனசு சாந்தமாகும். அதான் சசாந்த சங்கல்ப. இப்போ பிதாவ் புத்திரனை குறித்து ஆலோசிச்சு உட்கண்டப்படுகையாயிருக்கும். அவன் எவனെ காணாம போயிருக்கையാണ്, எவனെ കണ്ടുമുട്ടാണ്, മരിക്കുകയാണ്, അവന് മരണം സംഭവിച്ചിരിക്കും, ഇത്തരത്തിൽ ആലോചിച്ച് ദുഃഖിച്ചിരിക്കുകയാണ്. അവൻ ശാന്ത സങ്കല്പ സുമന പ്രസന്ന ചിത്ത സന്തോഷം വരണം. பிரசன்ன சித்தன் ஆகணும். ஏதாசியார் பிரசன்ன சித்தன் ஆயித்தீரணும். அது மாத்திரமல்ல வீதமன்யு விகதரோஷ கோபமில்லாதவனும் ஆயித்தீரணும். மன்னு கோபம் எந்தகொண்ட நின்ன ஞான் காலன கொடுக்கும் என்று கோபிச்சிட்டான். எப்பத்தினோடு கோபம் உண்டாய் நிரந்தர சொல்லப்படுத்தியது ஆ கோபம் உண்டாகணும். கோதமகா நம்ம பிதா மா அப்படி நாம் பிரதி இப்ப என்னோட கோபமும் உண்டாகணும். மா அபி ഭൂതമഹാഗീതമന്യസ്യാത്മാവ് എന്നെ കുറിച്ചുള്ള അപ്പോപം അതിനുണ്ടാകണം. മൃത്യു മൃത്യു സംബോധനയാണ്. കിഞ്ച മാത്രമല്ല തത്പ്രസിഷ്ഠം ത്വയാ വിനിർമിതം പ്രേഷിതം ഗൃഹം പ്രതി മാം അഭിവതേ പ്രതീത ലബ്ധസ്മൃതി. തത്പ്രസിഷ്ഠം മാ അഭിവതേ തത്പ്രസിഷ്ഠം ത്വയാ വിനിർമിതം നീ എന്നെ വിട്ടയക്കുമ്പോൾ. സാധാരണഗതിയിൽ യമലോകത്തേക്ക് മനുഷ്യൻ മരിച്ചു പോകുന്നത് പോലല്ല നദീരസ് പോയത് എന്ന് ഇനിയും മനസ്സിലാക്കാം. എന്തുകൊണ്ട് യമലോകത്ത് പോയാൽ ആരും വിട്ടയക്കാത്തത്? കാരണം നജീസ് പറയുന്ന എന്താണ്? നീ എന്നെ തിരിച്ചുവിടുമ്പോൾ തുടക്കത്തിൽ തന്നെ പറയുകയാണ് തത്പ്രസിഷ്ഠം ത്വയാ വിനിർമിതം പ്രേഷിതം ഗൃഹം പ്രതി വീട്ടിലേക്ക് അയക്കുമ്പോൾ. അവിടെ പോകുന്നത് തിരിച്ചു വരാം എന്നുള്ള ഉറപ്പോടുകൂടിയാണ് പോകുന്നത്. അവിടെ പോകുമ്പോൾ അത് മരണത്തിന്റെ വഴിയിലൂടെയല്ല പോയത്. അതുകൊണ്ടാ പറയുന്നത് മരിച്ച പോയിറങ്ങി തിരിച്ചു വരാമെന്നുള്ള പ്രതീക്ഷയിൽ നീ എന്നെ തിരിച്ച് ഗ്രഹം പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചുവിടുമ്പോൾ, എന്നുവെച്ചാൽ നിന്റെ അനുവാദത്തോടുകൂടി ഞാൻ മടങ്ങിപ്പോകുമ്പോൾ, എന്നെ അഭിവതേ പ്രതീത ലബ്ധസ്മൃതി എന്നെ തിരിച്ചറിയണം. ഞാൻ വന്ന രൂപത്തിൽ തന്നെ തിരിച്ചു പോകണമെന്ന്. അത് അവിടെ നിന്ന് നരക യമന്റെ അധീനത്തിലുള്ള നരക ലോകമാണ്. അവിടെ പോകുന്നവർ തിരിച്ച് അതേ രൂപത്തിൽ പോകാറില്ല. പിന്നീട് അവന്റെ കർമ്മമനുസരിച്ച് മറ്റൊരു ജന്മം നേടിയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ വേറെ ശരീരം സ്വീകരിക്കാതിരിക്കും പോകുന്നത്. നജീയസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് പറയുന്നു. എന്താണ് ലബ്ധസ്മൃതി? സ്വയവായ മമ പുത്രോ മമാകത. എന്റെ പുത്രൻ പോയവൻ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ പോയ ശരീരത്തോടുകൂടി തന്നെ തിരിച്ചെത്തണം. സയോ അയം പുത്രോ മമ ആഗത. ഇവൻ തന്നെയാണ് എന്റെ പുത്രൻ, ഇവൻ തിരിച്ചു വന്നിരിക്കുന്നു. പ്രത്യഭിജ്ഞാനൻ. യമലോകത്ത് ചെന്നു കഴിഞ്ഞാലും മരണത്തെ ഒഴിവാക്കണം ഉള്ള കാര്യമാണ് ഇവിടെ വാങ്ങുന്നത്. ഞാനിവിടെ വന്നതുപോലെ പഴയ ശരീരത്തോടുകൂടി തന്നെ തിരിച്ച് അവിടെ എത്തണം. അല്ലെങ്കിൽ എന്താണ്, മരിച്ചുപോയി പ്രേതമാണ് മടങ്ങി വന്നിരിക്കുന്നതെന്ന് പിതാവ് ഭയക്കും, മറ്റുള്ളവരും ഭയക്കും. പ്രേതരൂപിയായി തിരിച്ചു ചെല്ലരുത്, മറിച്ച് നജീരസായിട്ട് തന്നെ തിരിച്ചു ചെല്ലണം എന്നാണ്. പ്രത്യഭിജാനൻ തിരിച്ചറിയണം. ഇതാണ് ആദ്യത്തെ പറഞ്ഞത്. അപ്പൊ ഞാൻ യമലോകത്തിൽ വന്നെങ്കിലും എനിക്ക് മരണം സംഭവിക്കാൻ പാടില്ല, മറിച്ച് പഴയ ശരീരത്തോടുകൂടി തന്നെ ഞാൻ അവിടെ തിരിച്ചെത്തണം. പിതാവ് ആദ്യം തന്നെ ആവശ്യപ്പെടുന്ന എന്താണ്? പിതാവിന്റെ മനഃശാന്തിയാണ്. പിതാവിന് എന്നോടുള്ള കോപം ഇല്ലാതാകണം, പിന്നെ എന്നെ തിരിച്ചറിയണം. എന്നുവെച്ചാൽ എന്റെ ശരീരനാശം സംഭവിക്കരുത്. ഏത് പ്രയോജനം ത്രയാണാം വരാണാം പ്രഥമം. ഇതാണ് ഈ മൂന്ന് വരങ്ങളിൽ ഒന്നാമത്തെ വരം. ആദ്യം ത്രയാണാം ഏത് പ്രഥമം വരം വരണേ പ്രാർത്ഥയെ എത്തിരും പരിദോഷണം ചുരുക്കത്തിലതാണ് ഒന്നാമത്തെ വരം. പിതാവിന്റെ പരിദോഷണം, പരിതുഷ്ടി, സന്തോഷം, എല്ലാ തരത്തിലുള്ള പിതാവിന്റെ സന്തോഷം. പുത്രനോടുള്ള കോപം ഇല്ലാതാകുക, പുത്രനെ കുറിച്ചുള്ള ഉത്കണ്ഠകളെല്ലാം അവസാനിക്കുക. എല്ലാത്തിനും ഉപരി പുത്രൻ മരിച്ചില്ല എന്ന സാധനത്തിൽ പോയിട്ടും മരിച്ചില്ല എന്നറിയുന്നതിനുള്ള സന്തോഷം. അങ്ങനെ പരിദോഷം, ആ പരിദോഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഉത്തമനായ പുത്രന്റെ ധർമ്മം അത് വെളിപ്പെടുത്തുകയാണ് ഇവിടെ. തനിക്ക് വേണ്ടിയുള്ള വരങ്ങളൊന്നും ആദ്യം ആവശ്യപ്പെട്ടില്ല. ആത്മവിജയെ കുറിച്ച് പോലും ആദ്യം ചോദിച്ചില്ല. ആദ്യം പിതാവിന്റെ സന്തോഷമാണ് ആവശ്യപ്പെട്ടത്. ആ പിതാവിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പുത്രൻ നരകത്തിലേക്ക് പോകാൻ തയ്യാറായത്. അതാണ് നേരത്തെ പറഞ്ഞത് ബഹുവിനാമേ പ്രഥമ, ഞാൻ പുത്രന്മാരിൽ ഒന്നാമനായിരിക്കും എന്ന് പറഞ്ഞതും നജീവേശന്റെ ഈ മാനസികാവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ വരം പിതാവിന്റെ സന്തോഷമാണ്. അതിന് അടുത്ത് യമദേവന്റെ മറുപടിയാണ് അടുത്ത മന്ത്രത്തിൽ. മൃത്യോ അല്ലയു യമദേവ ഗൗതമ ഗൗതമൻ മാ അഭി എന്നെ കുറിച്ച് ശാന്തസങ്കല്പ, സങ്കല്പങ്ങളെല്ലാം ശ്രമിച്ചവനാകണം സ്യാത് യഥാ സുമനാഹ സന്തോഷമുള്ളവനായിത്തീരണം. ഗീതമന്യഹു യഥാ സ്യാത് കോപമുണ്ടാക്കുവനായിത്തീരണം. പ്രശിഷ്ടം, നീ എന്നെ തിരിച്ചയക്കുമ്പോൾ മാ പ്രതീത അഭിവതി, എന്നെ തിരിച്ചറിയണം. ഏത് ഇതാണ് ത്രയാണാം പ്രഥമം വരം നിർണയം. മൂന്ന് വരങ്ങളിൽ ത്രയാണാം മൂന്ന് വരങ്ങളിൽ പ്രഥമം വരം ആദ്യത്തെ വരമായി നിർണയം. ഞാൻ അങ്ങയിൽ നിന്നും ആവശ്യപ്പെടുന്നത് സ്വീകരിക്കുന്നത് എന്നാണ്. അതിലൊന്ന് ദൈവന്റെ മറുപടിയാണുള്ളത്. യഥാ പുരസ്താദ് ഭവിത പ്രതീത ഔദ്ദാനഗിരാരുണ മത്പ്രശിഷ്ട സുഖം രാത്രൈഹി സൈത വീതമന്മു ത്വാം ദദൃശിവ മൃത്യുമുഖാ സമുക്തം. യഥാ പുരസ്താദ് ഭവിത പ്രതീത പ്രതീത ഔദ്ദാനകി ഔദ്ദാനകി ആരുണി മത്പ്രശിഷ്ട സുഖം രാത്രൈഹി ശൈത വീതമന്യുഹു ത്വാം ദദൃശിവാൻ മൃത്യുമുഖാത് പ്രമുക്ത. യഥാ പുരസ്താദ് ഭവിത പ്രതീത ഔദ്ദാനഗിരാരുണ മത്പ്രശിഷ്ട സുഖം രാത്രീ ശൈത വീതമന്യുഃ ത്വാം ദദൃശിവാൻ മൃത്യുമുഖാത് പ്രമുക്തം. മൃത്യുരുവാച യമദേവൻ പറഞ്ഞു, യഥാ ബുദ്ധി ത്വയി പുരസ്താ പൂർവം ആസീത് സ്നേഹസമന്വിത പിതുഃ തവ ഭവിത പ്രീതി സമന്വിത തവ പിതാ യഥൈവ പ്രതീത പ്രതീതവാൻ സൻ. യഥാ ബുദ്ധി ത്വയി പുരസ്താ പൂർവം ആസീത് പുരസ്താദ് പൂർവം. യഥാ പുരസ്താദ് പുരസ്താദിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ പൂർവം. യഥാ എങ്ങനെയാണോ ത്വയി ബുദ്ധി നിന്നിൽ ബുദ്ധി ആസി ഉണ്ടായിരുന്നത്, നിന്നെക്കുറിച്ച് എങ്ങനെയാണോ മുമ്പുണ്ടായിരുന്നത് എന്റെ പിതാവിന്റെ സങ്കല്പം ബുദ്ധി, നിന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, നിന്നെക്കുറിച്ചുള്ള സങ്കല്പം നിന്റെ പിതാവ്, അതിന് മുമ്പ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് എങ്ങനെ സ്നേഹസമന്വിത സ്നേഹസമന്വിതനായിരുന്നു സ്നേഹസമന്വിതമായ ബുദ്ധിയാണ് നിന്നെക്കുറിച്ചുണ്ടായിരുന്നത്. തവ പിതൃ നിന്റെ അച്ഛന് ഭവിതാത് അങ്ങനെ തന്നെ ഭവിക്കട്ടെ. പ്രീതി സമന്വിത പ്രീതി സമന്വിതമായിരിക്കട്ടെ തവ പിത. തഥൈവ പ്രതീത പ്രതീതവാൻസൻ അതുപോലെ തന്നെ ആയിരിക്കട്ടെ നിന്നെ തിരിച്ചറിഞ്ഞു നിന്നോട് പഴയതുപോലെയുള്ള ബുദ്ധി ഉണ്ടാകട്ടെ. തഥൈവ പ്രതീത നേരത്തെ പറഞ്ഞു പ്രതീത ഭഗവതെ എന്നെ തിരിച്ചറിഞ്ഞ് പെരുമാറണം, അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നീ ചെല്ലുമ്പോൾ നിന്നെ തിരിച്ചറിഞ്ഞ് പെരുമാറും എന്ന് പറഞ്ഞാൽ നീ തിരിച്ചു ചെല്ലുന്നത് പ്രേതമായിട്ടായിരിക്കില്ല, ഈ വന്നതുപോലെ തന്നെ പുത്രനായിട്ട് തന്നെ തിരിച്ചു ചെല്ലും. ഔദ്ദാനകി ഉദ്ദാനകയും ഔദ്ദാനകി ഇവിടെ മജീവേഷിന്റെ അച്ഛന് മറ്റൊരു പേര് പറയുകയാണ് ഔദ്ദാനകി. ഉദ്ദാനകനെന്ന് നേരത്തെ ഒരു പേര് പറഞ്ഞിരുന്നു, ഔദ്ദാനകനെന്ന് പറയുന്നതിന് പകരം ഔദ്ദാനകി എന്നും പറയാറുണ്ട്. ഉദ്ദാനക ഏവ ഉദ്ദാനകി എന്ന് പറഞ്ഞു ഉദ്ദാനകൻ എന്നുള്ളതുപോലെ തന്നെ ഔദ്ദാനകി എന്നൊരു പേരും ഉണ്ടായിരുന്നു നജീവേഷിന്റെ അച്ഛൻ. അരുളസ്യ അപത്യം ആരുണി മറ്റൊരു പേര് പറയുന്നത് ആരുണി എന്നും ഒരു പേരുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് രണ്ടു പേര് വന്നത്? സാധാരണ ഔദ്ദാനകി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഉദ്ദാനകന്റെ പുത്രനാണ്, ആരുണി എന്ന് പറഞ്ഞാൽ അരുളന്റെ പുത്രൻ എന്നാണ് ആ ശബ്ദത്തിന്റെ അർത്ഥം. എന്തുകൊണ്ട് അങ്ങനെ രണ്ടു പേര് വരുന്നു? ഉദ്ദാനകൻ എന്ന് പറയുമ്പോൾ മറ്റൊരാള്, അരുളൻ എന്ന് പറയുമ്പോൾ മറ്റൊരാള്. രണ്ട് പേരുടെ പുത്രനായാലേ ഔദ്ദാനകിയെന്നും ആരുണിയെന്നും ഒരാൾക്ക് രണ്ടുപേര് വരാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് പറയുന്നത് അമുഷ്യായുടേവ, ഇയാൾ രണ്ടു പേരുടെ പുത്രനാകാം, അതുകൊണ്ട് ഇങ്ങനെ രണ്ടുപേര് വന്നതാകാം എന്ന് പറയാം. ഇങ്ങനെ ഒരു വ്യക്തിക്ക് രണ്ടുപേര് വിഭിന്ന പേര്, ഒന്ന് ഔദ്ദാരകീന്നും മറ്റൊന്ന് ആരണിയിൽ നിന്ന് രണ്ടുപേരെന്ന് കൊണ്ടുവന്നു. ദി അനുഷ്യായനം, രണ്ട് വ്യക്തികളുടെ സന്താനം. അനുഷ്യായനം എന്ന് വെച്ചാൽ വ്യക്തികളുടെ, ഒരു വ്യക്തിയുടെ സന്താനമാണ്. അനുഷ്യസ്യ അപത്യം, ഒരു വ്യക്തിയുടെ സന്താനമാണ് അനുഷ്യായനം എന്ന് പറഞ്ഞാൽ. ദി അനുഷ്യായനം എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ സന്താനം. അങ്ങനെ വരാറുണ്ട് രണ്ടുപേരുടെ സന്താനം. ദി അനുഷ്യായനം, അനുഷ്യായനം എന്ന് പറഞ്ഞ ശബ്ദം വ്യാകരണ നിയമമനുസരിച്ച് അതിന്റെ വ്യുത്പത്തി പറയുമ്പോൾ, ഒരു പുത്രൻ എന്ന് പറയുമ്പോൾ ഒരു പിതാവിൽ നിന്നുണ്ടാകുന്ന പുത്രൻ, അതുകൂടാതെ പഴയ നിയമമനുസരിച്ച് ഒരാൾക്ക് കന്യാദാനം വാഗ്ദാനം ചെയ്ത് എന്റെ കന്യകയെ നിനക്ക് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞതിന് ശേഷം ആ കന്യകയെ മറ്റൊരാൾക്ക് വാങ്ങിച്ചോളൂ. അപ്പൊ അതിൽ നിന്ന് ഉണ്ടാകുന്ന പുത്രനും ആദ്യം ഇത്രയാൾ വിവാഹം കഴിച്ചില്ലെങ്കിലും കന്യാദാനം അവിടെ നടത്തി കഴിഞ്ഞുകൊണ്ട് അയാളുടെ പുത്രനായിട്ട് അയാൾ കണക്കാക്കും. അപ്പോ ഒരു വ്യക്തിക്ക് രണ്ട് പിതാവ്, അങ്ങനെ വരാം. അങ്ങനെ വരുന്നിടത്ത് ദ്യാനുഷ്യായണം എന്ന് പറയാം. അപ്പോ ഒന്ന് ആദ്യം നേരത്തെ കന്യാദാനം നടത്തി, പക്ഷെ വിവാഹം നടത്തി കൊടുത്തിട്ട് ആദ്യം പ്രതിജ്ഞ ചെയ്ത് രണ്ടാമത് വിവാഹം നടത്തി. എന്നാലും അതിൽ ജനിക്കുന്ന പുത്രന് ആദ്യത്തെ ആളെയും പിതാവായി കണക്കാക്കും. അങ്ങനെ അയാളെ രണ്ടുപേരിൽ പറയാം. അങ്ങനെ വന്നതാകാം ഔദ്ദാലകി അല്ലെങ്കിൽ ആരണി എന്നുള്ള രണ്ട് പേരുകൾ. ഭാവിക്ക് രണ്ട് പിതാവുണ്ടെന്ന് പറയാം. വാസ്തവത്തിൽ ഒരു പിതാവേ ഉള്ളൂ. അതുകൊണ്ടാകാം ഇങ്ങനെ രണ്ടുപേര് വന്നത് എന്ന് പഴയ അന്നത്തെ ആചാരം അനുസരിച്ച് ഇതിനെ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. അങ്ങനെ വരാം എന്ന് അതെന്തായാലും ഇവിടെ രണ്ടുപേരുണ്ട്. മജീയസിന്റെ അച്ഛന് പറയുന്ന ഔദ്ദാലകി ആരുണി രണ്ടുപേരുണ്ട്. ഔദ്ദാലകി അല്ലെങ്കിൽ ആരുണി നിന്നെ കണ്ടാൽ തിരിച്ചറിഞ്ഞ് പഴയതുപോലെ നിന്നോട് സന്തുഷ്ടനായിരിക്കും. മത്പ്രശിഷ്ട മയാ അനുജ്ഞാതഹസൻ, ഞാൻ നിന്നെ തിരിച്ചുവിടുമ്പോൾ, ഞാൻ നിന്നെ യാത്ര അയക്കുമ്പോൾ ഇവിടെ നിന്ന്, മാത്രമല്ല എന്താണ് സുഖം രാത്രി ശൈത പറയുന്നു ഉത്തരാഭിരാ